ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. മലയാളം മാതൃഭാഷയായി വരുന്ന മുഴുവൻ പേരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വത്വ നിർമ്മിതിയാണ് മലയാളി. പ്രാദേശികവും ഭാഷാപരവുമായ ഒരു സ്വത്വ നിർമ്മിതി. എന്നാൽ സാമൂഹികമായും സാമ്പത്തികമായും എന്തിന് ഭാഷാപ്രയോഗത്തിൽ പോലും വ്യത്യാസപ്പെട്ടിരിക്കുമ്പോഴും മലയാളിയെ ആകെ ഐക്യപ്പെടുത്തുന്നത് ഭാഷയെന്ന ഘടകം തന്നെയാണ്.
മക്കളും നാട്ടിപ്പോയാലും കോട്ടയസിക്കരി ചപ്ടിക്കൂട്ടാമെന്നായിരുന്നു നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ? ഒരു ജോറ് ബാർ ടീംസ് ആണ് കൂട്ടിക്കോ.
ഇത് അച്ഛനും നീ കസാലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വല്ലാത്തൊരു മനസ്സമാധാനമുണ്ട്. അച്ഛൻ്റെ ഒരു മണമുണ്ട് ഇവിടെ. ഇടയിടയോ അച്ഛനുള്ള പോലെ തോന്നല്.
ഇനി എന്റെ പറമ്പെന്ന് തേങ്ങ കെട്ടി ചെട്ടിയരെ പീടിയ കൊണ്ട് വിറ്റിന. ചാമേ,
ഓയ്,
ആ ഇടത്തെ മൂരിക്കൊരു ഇടച്ചിലുണ്ടോ?
ഇല്ലോളി.
എന്താടാ അശോക, അനക്ക് വിളമ്പി വെച്ച ഇക്ക് തിന്നോ?
അപ്പൊ ഇക്കണ്ട കാലം കേരളത്തില് സത്യക്രിസ്ത്യാനികള് മലയാളത്തില് വേദപുസ്തകം വായിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ വേസ്റ്റ് ആയില്ലേ?
തോപ്രാങ്കുടിയാന്ന് കൊടും കാട, ആനയും കാട്ടുപോത്തൊക്കെയുണ്ട്. ഏറമാടത്തെ നപ്പൻ ഇറങ്ങിയപ്പോഴാ കാണുന്നേ. എന്നതാ
ചേട്ടേ, ചില മീന ലാഭത്തിന് കിട്ടിയപ്പോ മേടിച്ചതാ.
നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, പൊട്ടനിൽ ലാട്ടറി അടിച്ചെന്നാക്ക. ഇതത് എന്നെ കഥ വെള്ള പറയാവില്ലേ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ട ഇതുപോലെ കാങ്കരത്തിൽ പങ്കെടുക്കുന്നത്.
ആചാരങ്ങൾ, വേഷം, ഭക്ഷണശീലങ്ങൾ, ഉപചാരങ്ങൾ ഇവയൊക്കെ ചേർന്നാണ് നേരത്തെ പറഞ്ഞ മലയാളി എന്ന സ്വത്വത്തെ നിർമ്മിക്കുന്നത്. ഈ മലയാളി സ്വത്വം രൂപപ്പെട്ടത് 1956 ഐക്യ കേരളം ഉടലെടുത്തതിന് ശേഷമാണ്. അതുവരെ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ തുടങ്ങി വ്യത്യസ്ത പ്രാദേശിക അതിരുകൾക്കുള്ളിലായിരുന്നു. ഇന്നൊരു കേരളപ്പിറവി ദിനത്തിൽ മലയാളി ഇക്കാലയളവിൽ എത്രമാത്രം മാറി എന്ന് നോക്കാം. അതിനു മുമ്പ് കേരളത്തിന്റെ ചരിത്രത്തിന് എത്രയാണ്ട് പഴക്കമുണ്ട് എന്നറിയണം.
പ്രമുഖ സാഹിത്യ നിരൂപകൻ പി കെ രാജശേഖരൻ പറയുന്നു,
കേരളത്തിന്റെ കഥ പിന്നിലേക്ക് നീക്കിക്കൊണ്ടുപോയാൽ എത്രത്തോളം കൊണ്ടുപോകാം, അത് കേരളത്തിലെ മനുഷ്യാവാസത്തിന്റെ ചരിത്രത്തോളം നീക്കിക്കൊണ്ടുപോവുകയാണ് സൗകര്യം. മനുഷ്യാവാസത്തിന്റെ ചരിത്രത്തിന് പിന്നിലേക്ക് പോയാൽ പ്രകൃതിയുടെയും സസ്യജാലങ്ങളുടെയും മൃഗജാലത്തിന്റെയും ചരിത്രത്തിലേക്ക് പോകണം, അത് നമുക്ക് ആവശ്യമില്ല. മറിച്ച് കേരളത്തിലെ മനുഷ്യാവാസത്തിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ ഏറ്റവും കുറഞ്ഞത് 10,000 വർഷമെങ്കിലും പിന്നിലേക്ക് പോകാൻ കഴിയും. പക്ഷേ ആ 10,000 വർഷത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും നമ്മുടെ കൈവശമില്ല. പ്രാചീന ശിലായുഗ കാലത്തിന്റെ അവശിഷ്ടങ്ങൾ, പുരാവസ്തു ഗവേഷകരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ലോഹാംശങ്ങൾ, അന്ന് ഉപയോഗിച്ചിരുന്ന മൺപാത്ര അവശിഷ്ടങ്ങൾ, കല്ലുളികൾ, ഇതൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതിന് പിന്നിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ആവാസ കേന്ദ്രങ്ങൾ വികസിച്ചു വരുന്ന ചരിത്രത്തിലേക്ക് എത്തുമ്പം കുറഞ്ഞത് 2,500 വർഷത്തെങ്കിലും ഒരു ചരിത്രം നമുക്ക് അവകാശപ്പെടാൻ. ഈ 2,500 വർഷത്തെ ചരിത്രം എന്ന് പറയുമ്പോഴും നമ്മൾ എപ്പോഴും പ്രാഥമികമായി ആലോചിക്കേണ്ട ഒരു കാര്യം, 20-ാം നൂറ്റാണ്ട് തുടങ്ങുമ്പോൾ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം തന്നെ കേരളത്തിലെ ജനസംഖ്യ 64 ലക്ഷം മാത്രമേ ഉള്ളൂ. 110 വർഷം കൊണ്ട് കേരളത്തിലെ ജനസംഖ്യയിലുണ്ടായ വലിയ വർധനവ് ആലോചിക്കണം. അപ്പൊ കഷ്ടിച്ച് 1 കോടി ആളുകൾ മാത്രമേ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും 20 നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകും. 25 നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകുമ്പോൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നു കാണും കേരളത്തിൽ. നമ്മൾ ചരിത്രം പലപ്പോഴും പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ഒരു വലിയ സുവർണ ഭൂതകാലത്തെ സങ്കല്പിക്കുകയും വലിയ പട്ടണങ്ങൾ ഉണ്ടായിരിക്കുകയും എടുത്താൽ പോങ്ങാത്ത എടുപ്പുകളും വലിയ സിംഹാസനങ്ങളും രാജകൊട്ടാരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുകയും അങ്ങനെ ചരിത്രത്തെ സംബന്ധിച്ച ഒരു വിഭ്രമകഥയിലേക്ക്, ഒരു ഫാന്റസിയിലേക്ക് നമ്മൾ സ്വയം പ്രക്ഷേപിക്കുകയും ചെയ്യും. അങ്ങനെ സങ്കല്പിതമായ ഒരു ഭൂതകാലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചരിത്രത്തെ വിലയിരുത്തുകയും നമ്മുടെ മഹാത്മ്യം നമ്മൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ 1 കോടിയിൽ താഴെ ജനസംഖ്യയെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ളൂ എങ്കിൽ 25 നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ, 2,500 വർഷം പിന്നിൽ കേരളത്തിലെ ജനങ്ങൾ എത്രയുണ്ടാകാം? കേരളത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം പോലും 75% കാടായിരുന്നു, കായലുകളായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജലരൂപങ്ങളായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെ കാടും ജലവും കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു ദ്വീപായിരുന്നു, അല്ലെങ്കിൽ 41 നദികൾ കുറുകയെ മുറിച്ചു കളയുന്ന, അസംഖ്യം തോടുകൾ മുറിച്ചു കളയുന്ന ഏകാന്തങ്ങളായ അനേകം ദ്വീപുകളുടെ ഒരു സമാഹാരമായിരുന്നു കേരളം. ഇതിനകത്തു നിന്നാണ് ഇവിടെ ജനജീവിതം, ആവാസ കേന്ദ്രങ്ങൾ ഇങ്ങനെ ഉണ്ടായി വരുന്നത്. ഈ ആവാസ കേന്ദ്രങ്ങൾ ഉണ്ടായി വരുന്നതിന്റെ ചരിത്രം നമ്മൾ തുടങ്ങിയാൽ, കടൽ തീരത്ത് മനുഷ്യർ ആദ്യം ജീവിച്ചില്ല, നദീതീരങ്ങളിലും ജീവിച്ചില്ല. മനുഷ്യരെന്നും ജീവിച്ചിരുന്നത് ആദ്യം മലയോര പ്രദേശങ്ങളിലാണ്, കാടുകളിൽ നിന്നാണ് മനുഷ്യൻ തുടങ്ങുന്നത്. ഈ മലകളിൽ നിന്ന് ജീവിച്ച മനുഷ്യർ ആദ്യത്തെ വീടുകൾ നിർമ്മിച്ചത് ഗുഹകളെ തന്നെ വീടുകളാക്കി. അതെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്, ഗുഹകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്.
ചരിത്രത്തിന്റെ തുടർച്ചയാണ് പിന്നീട് വന്ന ജനസമൂഹവും. അവർ പിന്തുടരുന്നതും അതുതന്നെയാണ്, ഭക്ഷണരീതിയും ജീവിതക്രമങ്ങളും എല്ലാം.
സംഘകാല കൃതികളിൽ 2 തരം ചോറിനെ കുറിച്ച്, ഊഞ്ചോറും വിൺചോറും, ഊഞ്ചോറും വെൺചോറുമാണ്. വെൺചോറ് വെളുത്ത ചോറാ, സംശയമില്ല. ഈ ഊഞ്ചോറെന്താണ്? ബിരിയാണിയായിരുന്നു. ഞാൻ വെറുതെ ബിരിയാണി എന്ന് പറയുന്നതല്ല, ശരിക്ക് പ്രത്യേക രീതിയിൽ മഞ്ഞൾ ചേർത്ത് പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രത്യേക തരം ചോറാണ് ഊഞ്ചോറ്. ആ ഊഞ്ചോറും വെൺചോറുമാണ് അവർ കഴിച്ചിരുന്നത്. അവർ കഴിച്ചിരുന്ന ആ കാര്യങ്ങൾ, പ്രത്യേകതരം നെല്ലുകളെ അവർ രൂപപ്പെടുത്തിയെടുത്തിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ നീല സന്ദേശം ആ 14-ാം നൂറ്റാണ്ടിലെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നെല്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ചിലപ്പോൾ അത് ഒരു കുറച്ച് നൂറ്റാണ്ടുകൾ കൂടെ പിന്നിലുണ്ടായിരുന്ന ഒരു, അന്ന് ഈ കാർഷിക ഗവേഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുതിയ നെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാചീനങ്ങളായ നെൽവംശങ്ങൾ തുടർന്ന് വരികയാണ്. ആ മീനുകൾ അവർ കഴിച്ചിരുന്നു. മാത്രമല്ല, ഇനിയും ഉണ്ടായിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒളിച്ചോട്ടം ഉണ്ടായിരുന്നു. കാമുകി കാമുകർ ഒളിച്ചോടിയിരുന്നു. കാമുകിമാർ കാമുകന്മാരെ തിരസ്കരിച്ചിരുന്നു. അങ്ങനെ തിരസ്കരിക്കപ്പെട്ട കാമുകന്മാർ ദുഃഖിതരായി മടലേറർ എന്ന ചടങ്ങ് നടത്തി മരിക്കാൻ തീരുമാനിച്ചിരുന്നു. തിരസ്കരിച്ച കാമുകൻ ഒരു മടലിന്റെ പുറത്ത് കയറിയിരിക്കുന്നു. മടൽ കുതിരയാണ്. അത് വെച്ച് കേട്ടൊരു ഇതാന്ന് വെച്ചാൽ അതിന്റെ പുറത്തിരുന്നുകൊണ്ട് മരണം വരത്താൻ നിരാഹാരം അനുഷ്ഠിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഇവളെന്നെ തിരസ്കരിച്ചിരിക്കുന്നു. അങ്ങനെ മടലേറൽ നടത്തി രക്തസാക്ഷിയാകാൻ തീരുമാനിക്കുന്ന കാമുകനെ ചിലപ്പോൾ കാമുകി പോയി സ്വീകരിച്ച് ഞാൻ സമ്മതിച്ചു എന്ന് സ്വീകരിച്ച് അയാളെ പിന്തിരിപ്പിക്കുന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, രാജാക്കന്മാരും അങ്ങനെ ആത്മത്യാഗത്തിന് തയ്യാറായിരുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റ രാജാവ് മോശപ്പെട്ട രാജാവാണെന്ന് തീരുമാനിക്കുകയും വടക്കിരിക്കൽ എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തി മരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഒരു ചേര രാജാവ് അങ്ങനെ മരിച്ചു. ചോള രാജാവുമായുള്ള യുദ്ധത്തിൽ പരിക്കേറ്റ ചേര രാജാവ് പിന്നെ താൻ ജീവിച്ചിരുന്നില്ല. കരുന്ന് ഊരിപ്പിടിച്ച വാളുമായി ക്ഷേത്രത്തിൽ വടക്ക് ദിക്കിലേക്ക് തിരിഞ്ഞ് ഇരുന്ന് നിരാഹാരം അനുഷ്ഠിച്ച് മരിക്കുന്ന ആ അനുഷ്ഠാനത്തിനാണ് വടക്കിരിക്കൽ എന്ന് പറഞ്ഞിരുന്നത്.
ഈ പറഞ്ഞതൊക്കെ കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. തുടങ്ങിയത് ഈ കേരളപ്പിറവി ദിനത്തിൽ മലയാളി എത്രത്തോളം മാറി എന്നറിയാൻ നമ്മുടെ സിനിമകളുടെ ചരിത്രം നോക്കിയാൽ മതി. ആദ്യകാല മലയാള സിനിമയിൽ ഈ മലയാളിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഥാപാത്രങ്ങൾ മലയാളം സംസാരിച്ചിരുന്നുവെങ്കിലും മലയാളി ജീവിതത്തിന്റെ അന്തരീക്ഷം അവയിലുണ്ടായിരുന്നില്ല. കൃത്രിമവും ഭാവനാത്മകവുമായ സാമൂഹ്യ അന്തരീക്ഷമായിരുന്നു അന്ന് സിനിമയിൽ നിലനിന്നിരുന്നത്. എന്നാൽ മലയാളി ജീവിതത്തിന്റെ നേരിയ പ്രതിഫലനങ്ങളെങ്കിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത് ജീവിത നൗക എന്ന സിനിമയിലൂടെയാണ്.
എങ്കിൽ സോമനെ
കോളേജിലയക്കണം.
അയ്യോ കഷ്ടം, അവന്റെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാനല്ലേ ജാനു.
കാര്യം പറഞ്ഞാൽ
എനിക്ക് മനസ്സിലാവുകയില്ല.
അങ്ങനെ തന്നെ. എന്നാ ഞാൻ എത്ര നാളും കൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്നു. ഒരു നല്ല മുണ്ടില്ല, ഒരു പണോടെ പൊന്നില്ല, കിടക്കാനൊരു നല്ല വാപോലുമില്ല. എല്ലാരും ജീവിക്കുന്നു.
കേരളം ഒരു രാഷ്ട്രീയ ഘടകമായി മാറിയതിനു ശേഷമുള്ള മലയാളിയുടെ വ്യക്തി, കുടുംബ, സാമൂഹ്യ ജീവിതവും അതിന്റെ ദൈനംദിന വ്യവഹാരങ്ങളും സിനിമയിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. മാറിവരുന്ന സാമൂഹ്യ രാഷ്ട്രീയ പരിതസ്ഥിതിക്കനുസരിച്ച് മലയാളിത്തമായി പരിഗണിക്കപ്പെടുന്ന നമ്മുടെ ശീലങ്ങൾ, ഭാഷ, വേഷം, ഫാഷൻ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ തുടങ്ങിയവയുടെ ഒരു തരത്തിലുള്ള സാധൂകരണത്തിലും പുനർനിർമ്മിതിയിലും സിനിമയ്ക്ക് നിർണായകമായ സ്വാധീനവും പങ്കുമുണ്ട്. നോക്കൂ, നമ്മുടെ സംസാര രീതിയിൽ, നമ്മുടെ വേഷവിധാനത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ ഒക്കെ ഈ മാറ്റം പ്രകടമാണ്. അതായത്, മാറുന്ന കാലത്തിനനുസരിച്ചുകൊണ്ട് മലയാളി മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ഓർക്കേണ്ടത് ഒന്ന് മാത്രമാണ്, നമ്മളെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ മലയാളി എന്ന സ്വത്വത്തിൽ ഒരുമിപ്പിക്കുന്നത് നമ്മുടെ ഭാഷ തന്നെയാണ്. ആ ഭാഷ കൈവിട്ടാൽ പിന്നെ മലയാളിക്ക് മലയാളി എന്ന സ്വത്വത്തിന് അർഹതയില്ല.